ഇന്നയോളം നമ്മെ നടത്തിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:41. യോഹന്നാൻ 11:41. യേശു മേലോട്ട് നോക്കി. The Lord who looked up. മേലോട്ട് നോക്കിയ യേശു. 1987 സെപ്റ്റംബർ 7 എൻ്റെ ഇടതുകാലിൻ്റെ 2 അസ്ഥിയും ഒടിഞ്ഞുപോയി. ഒരു ഇറക്കത്തിൽ കാല് മടങ്ങി വീണതാണ് കാരണം. ഒടിവ് ശരിയാക്കി കിട്ടുവാനായി അരക്കെട്ട് മുതൽ ഒരു കാൽ മുഴുവനും പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടതായി വന്നു. എൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ എന്ന് അരളി ചെയ്ത യഹോവയുടെ മുഖത്തേക്ക് ആ കിടപ്പിൽ കിടന്ന് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തി നോക്കി. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 2:10 ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നതായി നാം കാണുന്നു. ഈ ദൂതാണ് ആ കിടക്കയിൽ എന്നെ ആശ്വസിപ്പിച്ചത്. അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും, അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. അവങ്കലേക്ക് മുഖം ഉയർത്തിയതിനാൽ എനിക്ക് ലജ്ജിക്കേണ്ടതായി വന്നില്ല. അവൻ്റെ കൈകൾ കൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള വാക്ക് കേട്ട് യഹോവ പ്രവർത്തിച്ചു. അവൻ എൻ്റെ കാലുകളെ ബലപ്പെടുത്തി സൗഖ്യത്തോടെ എന്നെ നിർത്തി. ഇന്നും എന്നെ നിർത്തുന്നു. ആ സ്നേഹത്തിനായി സ്തോത്രം. ദൈവിക മഹത്വം കാണേണ്ടവർ മുകളിലേക്ക് നോക്കിയാലേ പറ്റുകയുള്ളൂ. എല്ലാവർക്കും ആ കാഴ്ച കാണുവാൻ കഴിയുകയില്ല. വിശ്വസിക്കുന്നവർക്ക് ദൈവിക മഹത്വം കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് തങ്ങളുടെ സഹോദരൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന മാർത്തയോടും മറിയയോടും അവരുടെ ഗ്രാമമായ ബെഥാന്യയിലെത്തിയ യേശു വ്യക്തമാക്കി. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ ഇരിക്കുന്നു. അവരുടെ പ്രാണനെ അവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമാണ്. നമ്മളെല്ലാവരും എപ്പോഴും നഷ്ടത്തെ നോക്കി വിലപിക്കുന്നവരാണ്. അങ്ങനെ നഷ്ടത്തെ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും കാണാൻ കഴിയുകയില്ല. നമ്മുടെ മനസ്സിൽ ദൈവമഹത്വത്തിൻ്റെ മുകുളങ്ങൾ മുളയ്ക്കണമെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിൽ ദൈവമഹത്വം ഉണ്ടാകണമെങ്കിൽ, വന്നെത്തണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു നീരൊഴുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. യേശുവിൻ്റെ ശക്തി മനസ്സിലാക്കിയ സഹോദരിമാരാണ് മാർത്തയും മറിയയും. അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നു, യേശുവും അവരെ സ്നേഹിച്ചിരുന്നു. നഷ്ടത്തിൻ്റെ നിരാശ അവരെ വേട്ടയാടിയതിനാലാകാം. ഇനിയും കർത്താവിൻ്റെ വരവ് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് അവർക്ക് തോന്നുവാൻ കാരണമായത്. കാരണം തങ്ങളുടെ സഹോദരൻ മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ച അവസ്ഥയിലായി. അപ്രകാരമുള്ള ഒരു സ്ഥലത്ത് ഇനി ഗുരു വന്നതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നവരുടെ മനസ്സിൽ തോന്നി. ഇത് തന്നെയായിരിക്കും ഈ അവസ്ഥയിലാകുന്ന ഓരോ വ്യക്തിയുടെയും ചിന്ത. ലാസർ മരിച്ചു എന്ന വസ്തുത യേശു അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം താൻ അവിടെ ഇല്ലാത്തതിനാൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു. കാരണം തൻ്റെ ശിഷ്യന്മാരെയും അവിടെ കൂടിയ പരിഹാസികളെയും അവിശ്വാസികളെയും വിശ്വാസികളാക്കുവാൻ മരിച്ച് നാറ്റം വെച്ചവൻ എഴുന്നേറ്റേ മതിയാകും. ഈ മരണ വീട്ടിലും കുറച്ച് പരിഹാസികൾ എത്തിയിട്ടുണ്ട്. അവർ എത്തിയത് യേശു എന്ത് ചെയ്യുമെന്ന് അറിയുവാൻ. യേശു സ്നേഹിച്ച സഹോദരിമാരാണെന്ന് ബെഥാന്യയിലുള്ളവർക്കെല്ലാം അറിയാം. എന്നിട്ടും യേശു എന്തുകൊണ്ട് വന്നില്ല? പരിഹാസികളുടെ സംശയം 11-ാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ കാണാം. കുരുടൻ്റെ കണ്ണിവൻ തുറന്നു, ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞ് അവർ യേശുവിനെ പരിഹസിച്ചു. നഷ്ടത്തിൽ നിന്ന് നേട്ടങ്ങളെ മുളപ്പിക്കുന്ന ആ അത്ഭുത നീരൊഴുക്കിനായി യേശു മുകളിലേക്ക് നോക്കി. സ്വർഗീയ മഹത്വം വെളിപ്പെടുവാൻ യേശു സ്വർഗത്തിലേക്ക് നോക്കി. പിതാവ് പുത്രൻ്റെ നോട്ടത്തെ മാനിച്ചു. യേശു സ്വർഗത്തിലേക്ക് മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറയുന്നതായി വായിക്കുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയത്, നാറ്റം വെച്ചു എന്ന് പ്രഖ്യാപിച്ചത് യേശുവിൻ്റെ പ്രഖ്യാപനം മൂലം പുറത്തു വന്നു. ലാസറി പുറത്തു വരിക എന്ന ആ വാക്ക് മരിച്ച് നാറ്റം വെച്ചവൻ പുറത്തു വരുവാൻ കാരണമായി. ദൈവമഹത്വത്തിൻ്റെ തെളിവായാണ് അവൻ പുറത്തു വന്നത്. കണ്ണ് കാണാത്തവൻ്റെ കണ്ണ് തുറന്നവൻ, ലാസറിൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുവാൻ ഇടവരുത്തിയത് എന്തിനെ എന്ന് പറഞ്ഞ് പരിഹസിച്ച് നിന്ന പരിഹാസികളെ ദൈവത്തിൻ്റെ മഹത്വം പുത്രനാം ക്രിസ്തു കാട്ടിക്കൊടുത്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവർക്കും ദൈവമഹത്വം കാണാൻ കഴിയും. ആത്മനിറവോടെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയ സ്തേഫാനോസിനെ നമുക്കൊന്ന് നോക്കാം. ആത്മനിറവോടെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയ സ്തേഫാനോസ്. കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സ്തേഫാനോസിൻ്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല, പരിഹാസികൾക്ക് കഴിഞ്ഞില്ല. ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിയാഞ്ഞതിനാൽ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ ദൂഷണം പറയുന്നു എന്ന് പറഞ്ഞുണ്ടാക്കി. എന്നാൽ ആ സമയവും താൻ പ്രതികൂലങ്ങളിലായിട്ടും ഭയപ്പെടാതെ യേശു ആരാണെന്നും യേശുവിനെ ഇവർ ഉപദ്രവിച്ച കാര്യവും ധൈര്യത്തോടെ പറയുവാൻ സ്തേഫാനോസിന് കഴിഞ്ഞു. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് അവർ അവനെ ഉറ്റുനോക്കി. അവർ ഉറ്റുനോക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവർ അവനെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. കോപപരവശരായി അവർ പല്ലുകടിച്ചു. നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ കണ്ട കാഴ്ച മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് ശത്രുക്കളായ ചുറ്റും നിൽക്കുന്നവർക്ക് കേൾക്കാൻ സഹിക്കാൻ വയ്യാത്ത വാക്കുകളായിരുന്നു. അവർ ചെവി പൊത്തി അവനെ കല്ലെറിഞ്ഞു. എന്നാൽ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ അദ്ദേഹം ഏൽപ്പിച്ചു. ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് മുകളിലേക്ക് നോക്കി ദൈവമഹത്വം ആർജിച്ചതിനാലാണ്. കുഞ്ഞുങ്ങളെ, പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വന്ത കഴിവിൽ ആശ്രയിക്കാതെ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന മനോഭാവമാണ് വിശ്വാസം. വിശ്വാസം പ്രത്യാശയുടെ ഉറപ്പാണ്. ഈ ഉറപ്പോടെ 2017 അനുഗ്രഹകരമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലിവും മഹാദയയുമുള്ള ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ചലന സ്വാതന്ത്ര്യം നഷ്ടമാക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ ഞങ്ങളുടെ മേൽ കെട്ടിവെച്ചവരെ കൊണ്ട് തന്നെ കെട്ടഴിപ്പിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടനുഭവിച്ച് സ്വതന്ത്രരായി നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിൻ്റെ കെട്ടുകൾ ഞങ്ങളുടെ മേൽ വീഴാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവമഹത്വം കാണുവാനുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞങ്ങളോട് അരുളിച്ചെയ്ത കർത്താവേ, ഞങ്ങൾ നിന്നിൽ പരിപൂർണമായി വിശ്വസിച്ച് നിൻ്റെ മഹത്വം പ്രാപിച്ച് 2017 ജനുവരി മാസം മുതൽ അനുഗ്രഹത്തോടെ ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രതികൂലങ്ങളുടെ ലോകത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഈ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.